الحمد لله، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وصلى الله على محمد وعلى آله وصحبه أجمعين. سنهم الله سهودري سهودرين ماري، السلام عليكم ورحمة الله. أنغرهي دمايا رمضان ليه പുണ്യകരമായ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറ ആലി ഇമ്രാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇനി നമുക്ക് 20 മുതലുള്ള ആയത്തുകളാണ് പഠിക്കേണ്ടത്. ഈ സൂറയുടെ ഒരു സവിശേഷത, ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദർശപരമായ നേതൃത്വത്തിലേക്ക് ഉയർത്തുകയാണ് എന്ന ഒരു പശ്ചാത്തലം ഈ സൂറയ്ക്കുണ്ട്. ഇസ്ലാമിക സമൂഹത്തെ ആത്മീയ ഭൗതിക നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തആല നിശ്ചയിച്ചു. കഴിഞ്ഞ സൂറയിൽ ഖിബലമാറ്റവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ആ നിലക്കാണ് നമ്മൾ പഠിച്ചത്. അതേസമയത്ത് നേരത്തെ ഉള്ള നേതൃത്വമുണ്ടല്ലോ, ഇസ്രായേൽ സമൂഹം, ആ സമൂഹം കാലങ്ങളായി മുന്നോട്ട് വന്നു. എന്നാൽ അവർക്ക് പല വിധത്തിലുള്ള അപജയങ്ങളും വ്യതിചലനങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹു തആല ഈ സൂറയിൽ വളരെ പ്രാധാന്യപൂർവ്വം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ആയത്ത് മുതൽ 19 മുതൽ 119 വരെയുള്ള 100 ആയത്തുകളിലായിട്ട് അള്ളാഹു ഇസ്രായേൽ സമൂഹത്തെ പരാമർശിക്കുന്നു. അതിനിടയിൽ ഈസാ അലൈഹി ഇസ്ലാം ആരായിരുന്നു, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജന്മം എങ്ങനെയായിരുന്നു, ഈസാ അലൈഹി ഇസ്ലാം യഥാർത്ഥത്തിൽ ദൈവമോ ദൈവപുത്രനോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനായ മനുഷ്യനായി പിറന്ന ദൂതനാണോ എന്നുള്ള ചർച്ച സജീവമായി തന്നെ നടക്കുന്നത് നമുക്ക് കാണാം. അഥവാ ഇസ്ലാമിക സമൂഹത്തിന് നേരത്തെ നേതൃരംഗത്തുണ്ടായിരുന്ന ഇസ്രായേൽ സമൂഹത്തിന് സംഭവിച്ചതുപോലുള്ള വ്യതിചലനങ്ങൾ സംഭവിക്കരുത് എന്ന നിലക്കുള്ള ചില മുൻകരുതലുകളാണ് ഈ സൂറയിൽ അള്ളാഹു തആല മുഖ്യമായിട്ട് നൽകുന്നത് എന്ന് കാണാം. ഖൈറു ഉമ്മ എന്ന നിലയ്ക്ക് നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹു തആല നേതൃപദവിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ സൂറയില് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കണം. ഒരു സൂറയുടെ മൊത്തത്തിലുള്ള ഒരു ആശയം മനസ്സിൽ ഉണ്ടാകുന്നത് ഏറെ ഗുണകരമായിരിക്കും. കഴിഞ്ഞ സൂക്തം 19-ാമത്തെ സൂക്തം, അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാം മാത്രമാണ് എന്നാണ് സമർത്ഥിച്ചത്. വേദക്കാർ ഭിന്നിച്ചത്, അവിടെ മുതലാണ് വേദക്കാർ തുടങ്ങുന്നത്, വേദക്കാർ ഭിന്നിച്ചത് യഥാർത്ഥ ജ്ഞാനം ലഭിക്കാത്തത് കൊണ്ടല്ല, അത് കിട്ടിയതിന് ശേഷം അവർക്കിടയിൽ പരസ്പരം ഉണ്ടായിട്ടുള്ള ഭിന്നതകൾ നിമിത്തമാണ് എന്ന് ആ ആയത്ത് വിലയിരുത്തുന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് 18-ാമത്തെ ആയത്തില് വലിയ ഒരു യാഥാർത്ഥ്യം അള്ളാഹു വെളിപ്പെടുത്തി. അള്ളാഹുവും മലക്കുകളും ജ്ഞാനികളുമെല്ലാം സാക്ഷ്യം വഹിച്ച സത്യമാണ് അള്ളാഹുവിന്റെ ഏകത്വവും നീതിപാലനവും എന്ന് ബോധ്യപ്പെടുത്തേണ്ടായി. ആ ഒരു കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കണം. അതല്ലാത്ത മറ്റൊന്നും അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാവുന്നില്ല. അള്ളാഹു എന്നും മനുഷ്യർക്ക് നൽകിയ ജീവിത വ്യവസ്ഥ ഇത് തന്നെയാണ്. ഇന്ന് എന്താ സംഭവിച്ചത്? മനുഷ്യർക്കിടയില് പല മതങ്ങളും പല ദർശനങ്ങളും ഉണ്ടായി. ഇതെല്ലാം അടിസ്ഥാന ദീനിൽ നിന്ന് ഭിന്നിച്ച് ഉണ്ടായിട്ടുള്ള പല ജീവിതശൈലികളാണ്. അതിനാൽ ഇനിയും തർക്കവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല, നമ്മുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് അള്ളാഹു തആല അടുത്ത ആയത്തുകളിൽ വെളിപ്പെടുത്തുന്നു. 20 മുതലുള്ള ആയത്തുകൾ പാരായണം ചെയ്തതിനു ശേഷം നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. بسم الله الرحمن الرحيم فإن حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأمين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. അല്ലാഹു സുബ്ഹാനഹു വതആല 20-ാമത്തെ ആയത്തിലൂടെ ഇനിയും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നാണ് വെളിപ്പെടുത്തുന്നത്. തർക്കം ഒരു ജീവിതശൈലിയാക്കി മാറ്റിയവരെ കാണാം. കേവലമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ സമയം കളയുക, അത് തന്നെ ഒരു പുണ്യകർമ്മമായിട്ട് കരുതുക. എന്നാലോ നിലപാടുകളിൽ അവരൊരിക്കലും മാറ്റം വരുത്തിയില്ല. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ മുസ്ലിം സമൂഹത്തിലും പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതിനാൽ യാഥാർത്ഥ്യം വ്യക്തമായിട്ടും തർക്കിക്കുന്നവരോട് എന്ത് സമീപനം സ്വീകരിക്കണം? അവരോട് ഇനിയും സംസാരിച്ച് നേരം കളയരുത്. നമ്മുടെ നിലപാട് എന്താണോ ആ നിലപാട് അവരോട് വ്യക്തമാക്കിയാൽ മാത്രം മതി എന്നതാണ്. 20-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. ഫ ഇൻ ഹാജൂക ഫ ഇൻ ഫ അപ്പോൾ ഇൻ എങ്കിൽ ഹാജ തർക്കിച്ചു ഹാജു അവർ തർക്കിച്ചു ക നിന്നോട് ഫ ഇൻ ഹാജു ക എന്നിട്ടും അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ ഫഖുൽ അപ്പോൾ നീ പറയുക എന്താ പറയേണ്ടത് അസ്ലംതു വജ്ഹിയലില്ല അസ്ലംതു ഞാൻ സമർപ്പിച്ചിരിക്കുന്നു അസ്ലം സമർപ്പിച്ചു ഇസ്ലാം സമർപ്പണമാണ് ദൈവസമർപ്പണം അസ്ലംതു ഞാൻ സമർപ്പിച്ചിരിക്കുന്നു വജ്ഹിയ എന്റെ മുഖത്തെ ലില്ലാ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു വമൻ മാത്രമല്ല ആരോ ഒരാളും ഇത്തബഅനി എന്നെ പിൻപറ്റിയവരും ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിന് സമർപ്പിതരാകുന്നു എന്ന് താങ്കൾ പ്രഖ്യാപിക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത് ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാ എന്ന് വജ്ഹ് സമർപ്പിക്കാം വജ്ഹ് മുഖം എന്നാണല്ലോ സാധാരണ അർത്ഥം ഇവിടെ എന്താ ഉദ്ദേശം മുഖം എന്നതിനും അപ്പുറത്ത് ഒരാളുടെ വ്യക്തിത്വവും അസ്തിത്വവും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം മുഖം പറയാൻ എന്താ കാരണം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ശ്രദ്ധേയവുമായ അവയവമാണ് അല്ലെങ്കിൽ ഭാഗമാണ് മുഖം എന്ന് പറയാം മനുഷ്യന്റെ ഐഡന്റിറ്റിയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ID പ്രൂഫുകളിലൊക്കെ മുഖം പ്രത്യേകമായിട്ട് എടുത്തു വെക്കുന്നത് കയ്യോ കാലോ അല്ല വെക്കുന്നത് മറിച്ച് മുഖമാണ് മനുഷ്യനെ തിരിച്ചറിയാനുള്ള മാർഗം എന്നുള്ളതാണ് തലകുനിക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എന്ന പോലെ അത്രയും എളിമത്വത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ അസ്തിത്വത്തെ തന്നെ ഇതാ സമർപ്പിച്ചിരിക്കുന്നു എൻ്റെ മുഖത്തെ എൻ്റെ വ്യക്തിത്വത്തെ സമർപ്പിച്ചിരിക്കുന്നു നമ്മൾ ദുആ ഉൽ ഇഫ്തിത്താ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കാറില്ലേ വജ്ജഹത്തു വജ്ജഹിയ എന്നാണല്ലോ അതിന്റെ തുടക്കം എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു എന്നാണ് അവിടെയും ഉദ്ദേശം ഇതുതന്നെയാണ് സമർപ്പണമാണ് അസ്ലംതു വജ്ഹിയ അതിൽ ഇസ്ലാം സ്വീകരണം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ മുഖത്തെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ സകല വിശ്വാസ ആചാരങ്ങളെയും അള്ളാഹുവിന് സമർപ്പിക്കുന്നു ആ നിലയ്ക്ക് ഇസ്ലാം എന്ന ജീവിത ദർശനത്തെ ഞാൻ എൻ്റെതായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മാത്രമല്ല വമൻ ആരോ അവനും അവരും ഇത്ത തബഅനി, എന്നെ പിൻപറ്റിയവരും വിശ്വസിച്ചിരിക്കുന്നു. അഥവാ വിശ്വാസം എന്നത് കേവലമായ ഒരു പ്രഖ്യാപനമല്ല, അതിനപ്പുറത്ത് ഇത്തിബാആണ്, പിൻപറ്റലാണ്, അനുധാവനമാണ്, ജീവിതം കൊണ്ട് പിന്തുടരലാണ് എന്നർത്ഥം. അപ്പൊ തുടർന്ന് അല്ലാഹു തആല വേദ സാക്ഷരരും അതുപോലെ വേദ സാക്ഷരത ഇല്ലാത്ത ആളുകളോടുമായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ആദ്യം സ്വന്തം നിലപാട് വ്യക്തമാക്കണല്ലോ, അതാണ് വ്യക്താക്കിയത്. അസ്ലംതു വജിഹിയ ലില്ലാഹി വമനി തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിനെ സമർപ്പിച്ചു. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഒരു സംഘമുണ്ട്. സംഘബോധവും ഇതോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. നേതൃത്വവും അനുയായികളും എന്ന നിലയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇനി ഒരു ചോദ്യമാണ്, വഖുൽ, ഇനി ചോദിക്കും, ലില്ലദീന ഊത്തുൽ കിതാബ്, വേദക്കാരോട് ചോദിക്കും, വൽ ഉമ്മിയീന, നിരക്ഷരരായ അല്ലെങ്കിൽ വേദ സാക്ഷരത ലഭിക്കാത്തവരോടും ചോദിക്കും. അവരെന്ത് മറുപടി പറയുമെന്ന് അറിയാമല്ലോ, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. വേദക്കാരൻ നമുക്കറിയാം ജൂത ക്രൈസ്തവ വിഭാഗമാണ്. ഉമ്മിയ എന്ന് പറയുമ്പോൾ നിരക്ഷരൻ എന്നർത്ഥമുണ്ട്, വേദജ്ഞാനം ഇല്ലാത്തവൻ എന്നർത്ഥമുണ്ട്, അപരിഷ്കൃതൻ എന്നുണ്ട്, പിന്നെ ഇസ്മായിൽ വംശജൻ എന്ന അർത്ഥമുണ്ട്, ഇനി ഗ്രാമീണ ലളിത ജീവിതം നയിക്കുന്നവൻ എന്നൊക്കെ ആശയം പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് അറബികളാണ്, ഇസ്മായിലി വംശത്തിൽപ്പെട്ട അറബികളാണ് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ മക്കാര് എന്ന അർത്ഥത്തിൽ അവരെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഹിജാസ് മേഖലയിൽ താമസിക്കുന്ന അറബികൾ എന്ന് പറയാം. ഈ വിഭാഗത്തോടും ചോദിക്കണം, ഖുൽ വഖുൽ ലില്ലദീന ഊത്തുൽ കിതാബ, താങ്കൾ വേദക്കാരോട് ചോദിക്കൂ, വൽ ഉമ്മിയീന, ഇസ്മായിൽ വംശത്തിൽപ്പെട്ട അറബികളായ വേദജ്ഞാനം ഇല്ലാത്തവരോട് ചോദിക്കൂ. എന്താ ചോദ്യം? അ അസ്ലംതും, അസ്ലമ സമർപ്പിച്ചു. ആ ആദ്യത്തെ ആ ചോദ്യമാണ്, ആ അസ്ലംതും, നിങ്ങൾ സമർപ്പിച്ചുവോ, നിങ്ങൾ ദൈവ സമർപ്പിതരായോ എന്നവരോട് ചോദിക്കും. രണ്ടാലൊരു മറുപടി കിട്ടും, ഒന്നുകിൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്നാണല്ലോ. ആ അസ്ലംതും, ഉത്തരം അവർ പറയട്ടെ, അതിനെക്കുറിച്ച് പിന്നീട് പറയും. ഫഇൻ അസ്ലമു, അവർ സമർപ്പിതരാവുകയാണെങ്കിൽ, അവർ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിതരായാൽ, ഫഖദ്, അപ്പോൾ തീർച്ചയായും, ഇഹ്തദൌ, അവർ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. അതവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം അല്ലെ, അള്ളാഹുവിനല്ല, അവർക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള പ്രയോജനം. ഫഖദ് ഇഹ്തദൌ. വഇൻ തവല്ലൌ, ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ, ഈ സത്യത്തെ, ഈ പ്രവാചകനെ, ഈ പ്രവാചകനിലൂടെ അവതരിച്ച വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, ഫഇന്നമാ അലൈക്കൽ ബലാ, പ്രവാചകനെ, ഫഇന്നമാ, അപ്പോൾ മാത്രമാകുന്നു അലൈക്ക, താങ്കളുടെ മേലുള്ള ബാധ്യത, അൽ ബലാ, സന്ദേശം എത്തിക്കൽ മാത്രമാണ് താങ്കളുടെ ബാധ്യത. എത്ര വ്യക്തമാണ് കാര്യങ്ങൾ അല്ലെ. സന്ദേശം എത്തിച്ചില്ലേ? എത്തിച്ചു. ചോദ്യം ചോദിച്ചു അല്ലെ. ഇനി അവര് മറുപടി പറയട്ടെ, അവരും പഠിച്ചവനും തമ്മിലാവട്ടെ, താങ്കൾ ഇടപെടേണ്ടതില്ല. ഫഇന്നമാ അലൈക്കൽ ബലാ, ഇത്രയും ബാധ്യതയുള്ളൂ, സന്ദേശം എത്തിക്കണം. അതിനപ്പുറത്ത് തർക്ക വിതർക്കങ്ങളിലേക്ക് പോയിട്ട് സമയം കളയേണ്ടതില്ല എന്നാണ് പഠിച്ച തമ്പുരാൻ ഉണർത്തുന്നത്. പ്രബോധകന്റെ ദൗത്യം അതാണ്. നമ്മളെപ്പോഴും ദുആത്തായിരിക്കണം, പ്രബോധകന്മാരാവണം, വിധി കൽപ്പിക്കുന്നവരാകേണ്ടതില്ല എന്നതാണ്. അത് അവരും പഠിച്ചവനും തമ്മിലാവട്ടെ, അവർ വിശ്വസിച്ചോ ഇല്ലയോ എന്ന കാര്യമൊക്കെ അള്ളാഹുവും അവരും തമ്മിൽ നടന്നുകൊള്ളും. പക്ഷെ ഒരു കാര്യമുണ്ട്, വല്ലാഹു ബസീർ, അള്ളാഹു ഉൾക്കാഴ്ചയോടുകൂടി നോക്കിക്കാണുന്നവനാണ്. ബിൽ ഇബാദ്, തന്റെ അടിമകളെ, അബ്ദ് അടിമ, ഇബാദ് അടിമകൾ, തന്റെ അടിമകളെ, തന്റെ ദാസന്മാരെ അവൻ നിരന്തരം ഉൾക്കാഴ്ചയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് അവരുടെ നിലപാട്? എന്തുകൊണ്ടാണ് അവർ സത്യമാർഗം അംഗീകരിക്കാത്തത്? അതിന്റെ പിന്നിലെ താല്പര്യങ്ങൾ എന്താണ് എന്നതൊക്കെ പടച്ചതമ്പുരാന് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഒന്നുകൂടി അർത്ഥം നോക്കാം. ഫ ഇൻ ഹാജൂക, ഫ ഇൻ ഹാജു, അവർ തർക്കിക്കുകയാണെങ്കിൽ, ആര്? മുകളിലത്തെ ആയത്തിൽ പറഞ്ഞ വേദക്കാർ തർക്കിക്കുകയാണെങ്കിൽ, ഫഖുൽ, താങ്കൾ പ്രഖ്യാപിക്കൂ, അസ്ലംതു, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, വജിഹിയ, എന്റെ മുഖത്തെ, ലില്ലാഹ്, അള്ളാഹുവിന്, വമനിത്തബാനി, എന്നെ പിൻപറ്റിയവനും സമർപ്പിച്ചിരിക്കുന്നു. വഖുൽ, എന്നിട്ട് അവരോട് ചോദിക്കും, ലില്ലദീന ഊത്തുൽ കിതാബ്, വേദക്കാരോട് ചോദിക്കൂ, വൽ ഉമ്മിയീന, ആ അറബികളായ വേദ സാക്ഷരത ഇല്ലാത്ത ആളുകളോടും ചോദിക്കൂ, ആ അസ്ലംതും, നിങ്ങൾ പടച്ചവന് മുമ്പിൽ സമർപ്പിച്ചോ. ഫഇൻ അസ്ലമു, അവർ സമർപ്പിതരായെങ്കിൽ, ഫഖദ്, തീർച്ചയായും, അപ്പോൾ ഇഹ്തദൌ, അവർ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. വഇൻ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലോ, ഫ ഇന്നമ, മാത്രമാകുന്നു അലൈക്ക, താങ്കൾക്ക് മേലുള്ള ബാധ്യത. എന്ത് മാത്രമാണ്? അൽ ബലാ, സന്ദേശം എത്തിക്കൽ മാത്രമാണ്. വല്ലാഹു ബസീർ, അള്ളാഹു ഉൾക്കാഴ്ചയുള്ളവനാണ്. ബിൽ ഇബാദ്, തന്റെ ദാസന്മാരുടെ കാര്യത്തിൽ ഉൾക്കാഴ്ചയോടുകൂടി അവരെ ഉറ്റുനോക്കുന്നവനാണ് അള്ളാഹു. തുടർന്ന് പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ ഏകത്വത്തിനും അവന്റെ നിയമവിധികൾക്കും വഴങ്ങാത്ത ആളുകളെ കുറിച്ച് പറയാണ്. എന്താ അവരുടെ പ്രശ്നം? അവരുടെ മൂന്ന് ധിക്കാര മനോഭാവങ്ങളെ, അത്തരത്തിലുള്ള പ്രവൃത്തികളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ താക്കീത് ചെയ്യാൻ പോവാണ്. ഇന്നല്ലദീന, നിശ്ചയം ഒരു വിഭാഗം, യക്ഫുറൂന, അവർ നിഷേധിച്ചിരിക്കുന്നു, അവിശ്വസിച്ചിരിക്കുന്നു. ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. വയഖ്തുലൂന, അവർ വധിച്ചു കളയുന്നു. അന്നബിയീന, നബിമാരെ, പ്രവാചകന്മാരെ. ബിഗൈരി ഹഖിൻ, അന്യായമായിട്ട്. ഹഖ് ന്യായമാണ്, ഗൈരി ഹഖ് അന്യായം. അന്യായമായിട്ട് പ്രവാചകരെ വധിക്കുകയും ചെയ്തവർ. വയഖ്തുലൂന, അവർ വധിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, അല്ലദീന ഒരു വിഭാഗത്തെ, യഅ്മുറൂന, അവർ കൽപ്പിക്കുന്നു. ബിൽ ഖിസ്ത്, നീതി കൽപ്പിക്കുന്നവരെ വധിച്ചു കളയുകയും ചെയ്യുന്നവർ. മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട, നീതി കൽപ്പിക്കുന്നവരെയും അവർ വധിക്കുന്നു. ഫബഷിർഹും, അവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം. ബി അദാബിൻ, ശിക്ഷ കൊണ്ട്. അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല താക്കീത് ചെയ്യാണ്. ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ സൂക്തങ്ങളെ നിഷേധിക്കുന്ന, തള്ളിപ്പറയുന്ന ആളുകൾ. ആയാത്ത് എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, വേദസൂക്തങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്. മറ്റൊന്ന്, ദൈവികമായ ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ ഉണ്ടല്ലോ, അതാണ് ദൃഷ്ടാന്തം, അതാണ് ആയത്ത്. പിന്നെ ഒന്ന്, വിധിവിലക്കുകളാണ്. ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, യക്ഫുറൂ നബി ആയാത്തില്ല എന്ന് പറഞ്ഞത് പടച്ചോന്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ നിയമവിധികളെ തള്ളി പറയുന്നതിനെ കുറിച്ചാണ് എന്നാണ്. ശേഷം വരുന്ന ആയത്ത് മനസ്സിലാക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് വ്യക്തത വരും. ഇന്നല്ലദീന യക്ഫുറൂ നബി ആയാത്തില്ല, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ തള്ളിപ്പറയുന്നവർ. പിന്നെന്താ അവർ ചെയ്തത്? വയഖ്തുലൂന നബിയീന ബിഗൈരി ഹഖ്, അള്ളാഹുവിന്റെ നബിമാരെ അന്യായമായിട്ട് കൊന്നുകളഞ്ഞു. പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, മർദ്ദന പീഡനങ്ങൾ ഏൽപ്പിച്ചു. ചിലപ്പോ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ അവരെ ഇല്ലായ്മ ചെയ്തു, വധിച്ചു കളയുക തന്നെ ചെയ്തു. ആ പ്രവാചകന്മാരോട് ദേഷ്യമുള്ളത് കൊണ്ടാണോ? അല്ല, മറിച്ച് അവർ കൊണ്ടുവന്ന ആദർശത്തോടുള്ള വിരോധമാണ് പ്രവാചകന്മാരെ വധിച്ചു കളയാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സത്യപ്രബോധകന്മാർ ഭീകരന്മാരും തീവ്രവാദികളുമായിട്ട് മുദ്രകുത്തപ്പെട്ടു. ഇപ്പോഴും അത് തന്നെയാണല്ലോ നടക്കുന്നത്. നേരത്തെ അൽ ബഖറ 61 നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിരുന്നു. യക്ഫുറൂ നബി ആയാത്തില്ല, വയഖ്തുലൂന നബിയീന ബിഗൈരിൽ ഹഖ്. അവിടെ നമ്മൾ കൂടുതൽ വിശദീകരണങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മൂന്നാമതായിട്ട് അവർ ചെയ്യുന്ന എന്താണ്? വയഖ്തുലൂന, അവർ വധിച്ചു കളയുന്നു. അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, നീതി കൽപ്പിക്കുന്നവരെ. മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട, അത് പ്രവാചകന്മാർ അല്ല. പിന്നെയോ, മനുഷ്യ സമൂഹത്തിലെ നീതിമാന്മാരായ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളെയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് നീതിയും ന്യായവും കൽപ്പിക്കാൻ മുന്നോട്ട് വന്നവരെ അവർ വധിച്ചു കളയുന്നു എന്നാണ് പറഞ്ഞത്. ബിൽ ഖിസ്ത് എന്നാണ് നീതിക്ക് ഉപയോഗിച്ച വാക്ക്. 18-ാമത്തെ ആയത്തില് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഖായിമം ബിൽ ഖിസ്ത്, നീതി, സത്യം, ന്യായം, നിഷ്പക്ഷത എല്ലാം ചേർന്ന ഒരു പ്രയോഗമാണ് ഖിസ്ത്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സൃഷ്ടി, അതിന് പ്രകൃതി നിശ്ചയിച്ച ഒരു പരിധി ഉണ്ടല്ലോ, അത് പാലിക്കലാണ് ശരിക്കും ഖിസ്ത് എന്ന് പറഞ്ഞാൽ. ഓരോന്നിനും ഓരോ പരിധിയുണ്ട്, അതുപോലെ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്, അത് നിർവഹിക്കാം, അതാണ് അതിന്റെ ഖിസ്ത്. ഏത് കാര്യത്തിനും അങ്ങനെ ഒന്നും ഉണ്ടാകും അല്ലെ? പ്രകൃതി നിശ്ചയിച്ച ഒരു പരിധിയും ധർമ്മവും, അത് പാലിക്കലാണ്. അപ്പോ പ്രകൃതി നിയമം പാലിക്കുക എന്നതാണ് ഖിസ്ത്. ഇവിടെ അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത് എന്ന് പറയുമ്പോൾ, യഅ്മുറൂന ബിൽ മഅറൂഫ് ഈ സൂറയിൽ കുറെ അങ്ങോട്ട് എത്തുമ്പോൾ വരാൻ പോകുന്നു. നന്മ കൽപ്പിക്കുക എന്ന നിലപാടാണ് ഖിസ്ത് കൽപ്പിക്കുക എന്ന് പറഞ്ഞാല്. സത്യപ്രബോധകൻ സത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തില് പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നാണ് ഉദ്ദേശം. ആരാണ് ഈ യഅ്മുറൂന ബിൽ ഖിസ്ത് എന്ന് പറയുന്ന ആൾക്കാര്? അൽ മുസ്ലിഹൂൻ അൽ മുജദ്ദിദൂൻ എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്. അൽ മുസ്ലിഹൂൻ അവര് സംസ്കരണ പ്രവർത്തനം നടത്തുന്നവരാണ്. അൽ മുജദ്ദിദൂൻ അവര് പരിഷ്കരണ പ്രവർത്തനം നടത്തുന്ന നവോത്ഥാന നായകന്മാരായിട്ടൊക്കെ രംഗത്ത് വരുന്നവരായിരിക്കും. ആദ്യകാലത്ത് പ്രവാചകന്മാർ, പിന്നീട് പ്രവാചകന്മാരുടെ ആഗമന വേളയുടെ ഈ ഒരു ഇടക്കൊരു ഇടവേള ഉണ്ടാവുമല്ലോ രണ്ട് പ്രവാചകന്മാർക്കിടയിൽ, ആ കാലത്ത് രംഗത്ത് വരുന്ന പ്രബോധകന്മാരെ ആളുകൾ ഉണ്ടാവും. സൂറത്ത് യാസീനിൽ ഇല്ലേ, വജാ മിൻ അഖ്സൽ മദീനത്തി റജുലൻ, പട്ടണത്തിന്റെ അങ്ങേത്തലക്ക് നിന്ന് ഒരാൾ ഓടിക്കിതച്ചു വന്നു, സാഹിബ് യാസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നല്ല മനുഷ്യൻ അല്ലെ, ജനങ്ങൾക്ക് നന്മ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യന്മാർ. അതുപോലെ പ്രവാചകത്വ കാലത്തിന് ശേഷം പിന്നെ ആരാണ് രംഗത്ത് വരുന്ന പരിഷ്കർത്താക്കളുണ്ട് അല്ലെ, വലിയ വലിയ പരിഷ്കർത്താക്കൾ, ഓരോ നൂറ്റാണ്ടിലും മഹത്തുക്കളായ മുജദ്ദിദുകൾ രംഗത്ത് വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രബോധകന്മാർ, പ്രസ്ഥാന നായകന്മാർ ആയിട്ടുള്ളവര്. 18-ാമത്തെ ആയത്തില് ഉലുൽ ഇൽമ് എന്നൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിരുന്നു, ജ്ഞാനികൾ അവരും ഇതിൽപ്പെടും. അതേപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുമാര്, ഇമാം മാലിക് റഹ്മഹുല്ലാ മുതൽക്ക് ഇങ്ങോട്ട് ഉണ്ടല്ലോ 21-ാം നൂറ്റാണ്ട് വരെയുള്ള പരിഷ്കർത്താക്കൾ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും, മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും. അവരിൽ പലരും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ്. അവരെന്താ കാരണം? ഖായിമുമ്പിൽ ഖിസ്താണ്, നീതിക്ക് വേണ്ടി നിലകൊണ്ടു എന്നതുകൊണ്ട് പല പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഈ വിഷയം കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ സൂറയില് 110-ാമത്തെ ആയത്തിൽ ഖൈറു ഉമ്മത്തിനെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കും, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന നിലപാടിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ആ ആളുകളെയും ഇവർ വധിച്ചു കളയുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മൂന്ന് ധിക്കാരങ്ങൾ അവർ ചെയ്തു അല്ലെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചു. യക്ഫുറു നബി ആയാത്തില്ല, വയഖ്തുലൂന നബിയീന ബിഗൈരി ഹഖ്, അള്ളാഹുവിന്റെ ദൂതന്മാരെ അന്യായമായിട്ട് കൊന്നുകളഞ്ഞു. വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്, ജനങ്ങളിലെ നീതി കൽപ്പിക്കുന്ന ആളുകളെയും അവര് വകവരുത്തി. ഇന്ന് നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ജനാധിപത്യ മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി രംഗത്ത് വരുന്ന ആളുകളെ കൊന്നുകളയുന്നത് കാണുന്നില്ലേ? ഇതൊക്കെ ഇതോട് ചേർത്ത് മനസ്സിലാക്കാം, ആ ഒരു അസഹിഷ്ണുതാപരമായ നിലപാട്. ഫബഷിറുഹും ബിആദാബിൻ അലീം, ഇത്തരക്കാർക്ക് വേദനയേറിയ ശിക്ഷ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കും. അതെങ്ങനെ സന്തോഷ വാർത്തയാവുന്നത്? അതൊരു പരിഹാസോക്തി കലർന്നൊരു പ്രയോഗമാണ് അല്ലെ, നിനക്ക് നല്ല കോള് വെച്ചിട്ടുണ്ട് എന്ന് പറയും പോലെ, മക്കളോട് നീങ്ങുക നല്ല കോളുണ്ട് എന്ന് പറഞ്ഞാൽ തല്ല് വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം, എന്ന പോലെയുള്ള ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞാല് ഈ ശിക്ഷ എങ്ങനെയെങ്കിലും വന്നു കിട്ടേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കുന്നത് പോലെയായിരുന്നു അവരുടെ പ്രവർത്തനം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അള്ളാഹു ഈ ശൈലിയിൽ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് എന്നാണ്. മാത്രമല്ല ഇവർ പലതും ചെയ്തിട്ടുണ്ടാവും, ഈ കൂട്ടത്തിൽ കുറെ നന്മകളും ഒരുപക്ഷെ ചെയ്ത് കാണും, പക്ഷെ എല്ലാം പാഴായി പോകുമെന്ന് അള്ളാഹു തആല 22-ാമത്തെ ആയത്തിൽ ചേർത്ത് പറയുന്നു. ഉലാഇക അക്കൂട്ടർ അല്ലദീന, ഒരു വിഭാഗമാണ്, ഹബിത്തത് അഅ്മാലുഹും, ഹബിത പാഴായി പോയിരിക്കുന്നു, നിഷ്ഫലമായി പോയി. അഅ്മാലുഹും അവരുടെ കർമ്മങ്ങൾ, ഫിദ്ദുനിയ ഇഹലോകത്ത്, വൽ ആഖിറ നാളെ പരലോകത്തും നിഷ്ഫലമാണ്. വമാലഹും അവർ ഇല്ലതാനും, മിൻ നാസിരീൻ സഹായികളായിട്ട് ആരും ഉണ്ടാവുകയില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇഹലോകത്ത് അവർ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ, അത് മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴും ഒരു ശാപമായിട്ട് നിലനിൽക്കുന്നുണ്ടാവും, ഭീതിയായിട്ട് നിലനിൽക്കുന്നു. ആരും അവർക്ക് വേണ്ടി ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നില്ല, അവർക്ക് നന്മ ആഗ്രഹിക്കുന്നില്ല. നാളെ പരലോകത്തെത്തുമ്പോഴോ ചെയ്തു കൂട്ടിയ തിന്മകളാൽ അവർ പല വിധത്തിലും ശിക്ഷിക്കപ്പെടാൻ പോവാണ്. അതിനാൽ ജീവിതം തന്നെ പാഴായിപ്പോയ വിഭാഗമായിട്ട് ഇവര് മാറുന്നു എന്നാണ് അള്ളാഹു തആല വീണ്ടും താക്കീത് ചെയ്യുന്നത്. ഉലാഇക അക്കൂട്ടർ അല്ലദീന ഹബിത്തത് അഅ്മാലുഹും, തങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയ വിഭാഗമാണ്. ഫി ദുനിയാവൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. വമാലഹും മിൻ നാസിരീൻ, അവർക്ക് സഹായികളായിട്ട് ആരുമേ ഉണ്ടാവുകയുമില്ല. അഥവാ ഇഹലോകത്ത് ചിലപ്പോൾ ഉണ്ടാവും ആൾക്കൂട്ടവും അനുയായികളൊക്കെ, പരലോകത്ത് ഉണ്ടല്ലോ. അവരിങ്ങനെ ഒരു കാലഘട്ടം മുഴുവനും സമൂഹത്തിന് നേതൃപരമായ പങ്കുവഹിച്ചവരാണ്, അധികാരസ്ഥാനത്തുള്ളവരാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു വിധത്തിലുള്ള സഹായവും പരിഗണനയും അവർക്കുണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു തആല ഇവിടെ ശക്തമായി തന്നെ ഉണർത്തുന്നത്. എന്നിട്ട് 23-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു തആല നേരത്തെ ഒരു ചോദ്യം ഉന്നയിച്ചില്ല. 20-ാമത്തെ ആയത്തില് അസ്ലംതും, നിങ്ങൾ സമർപ്പിതരായോ? വേദക്കാരോടും ഉമ്മിയികളോടും ആയിരുന്നു ആ ചോദ്യം. അതിനവര് മറുപടി പറഞ്ഞോ? അവരുടെ മറുപടി വ്യക്തമായിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവര് സമർപ്പിതരായെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു, പിന്തിരിഞ്ഞു പോവാണെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞു. എന്നാൽ നമുക്ക് ഒരു പരിശോധന നടത്താം, എന്താ അവരുടെ നിലപാട്. ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം എന്നോണം, അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അള്ളാഹു 23-ാമത്തെ ആയത്തിൽ വെളിപ്പെടുത്തുന്നത്. അലം തറ ഇലൽ ലദീന ഊതു നസീബം മിനൽ കിതാബ്. അലം തറ എന്നാണ് തുടക്കം. അലം തറ എന്ന് പറയുമ്പോൾ അത് ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന ശൈലി കൂടിയാണ്. നീ കണ്ടില്ലേ, എന്താ അവരെ കാര്യം, നീ അറിഞ്ഞില്ലേ എന്ന രൂപത്തിൽ. ഉമ്മിയകളെ കാര്യം അവിടെ നിൽക്കട്ടെ അല്ലെ, അവര് പണ്ട് തന്നെ വേദജ്ഞാനം ഇല്ലാത്ത ആൾക്കാരാണല്ലോ. പക്ഷെ വേദക്കാർ ഇങ്ങനെയാകാൻ പാടുണ്ടോ? വേദക്കാര് എല്ലാം അറിഞ്ഞവരല്ലേ, വേദക്കാരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അതേസമയത്ത് പടച്ചോന്റെ വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് അവർ. എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ്? അല്ലാഹു തആല അവരുടെ അവസരവാദ സമീപനത്തെ ഇവിടെ വെളിപ്പെടുത്താൻ പോവാണ്. അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബ്, നീ ചിന്തിച്ചില്ലേ, നീ ആലോചിച്ചില്ലേ എന്നും അർത്ഥം പറയാം. അലം തറ ഇലല്ലദീന, ഒരു വിഭാഗത്തിലേക്ക്, ഊത്തു അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു. നസീബൻ, ഒരു വിഹിതം അല്ലെങ്കിൽ സൗഭാഗ്യം എന്നും പറയാം. മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു വിഹിതം നൽകപ്പെട്ടവർ. ആരാണിത്? വേദക്കാര് തന്നെയാണ് ഉദ്ദേശം. വേദത്തിൽ നിന്ന് വിഹിതം ലഭിച്ചവർ ആരാണ്? മദീനയിലെ ജൂത ക്രൈസ്തവ വിഭാഗമാണ് ഇവിടെ ഉദ്ദേശം. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കണ്ടോ? എന്താ അവസ്ഥ? യുദ്ഊന ഇല കിതാബില്ല, ദഅ വിളിച്ചു. യുദ്ഊൻ, അവർ വിളിക്കപ്പെടുകയാണ്, നാനാഭാഗത്ത് നിന്നും അവരെ വിളിച്ചുകൊണ്ടിരിക്കും. ഇല കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിലേക്ക്, അള്ളാഹുവിന്റെ വേദത്തിലേക്ക് വരൂ എന്ന് വിളിക്കാൻ. എന്തിനാ വിളിക്കുന്നത്? ലിയഹ്കുമ ബൈനഹും ഹക്കമ യഹ്കുമു, വിധികൽപ്പിച്ചു. ലിയഹ്കുമ, വിധികൽപ്പിക്കാൻ വേണ്ടിയാണ്. ബൈനഹും, അവർക്കിടയിൽ, അഥവാ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, വിധികൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ അള്ളാഹുവിന്റെ കിതാബിലേക്ക് വിളിക്കാൻ. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അവർ വേദക്കാരല്ലേ, അവർ ശരിക്കും എന്ത് ചെയ്യണം? അവര് ആ സത്യവേദത്തിലേക്കാണോ? എങ്കിൽ ഞങ്ങൾ വരാം, വേദം പറയുന്ന അനുസരിച്ച് നമുക്ക് പ്രശ്നം പരിഹരിക്കാം എന്നവര് പറയണ്ടേ? പക്ഷെ എന്താ അവര് ചെയ്യുന്നറിയോ? സുമ്മ യത്തവല്ല ഫരീഖും മിൻഹും, സുമ്മ എന്നിട്ട് യത്തവല്ല, തവല്ല യത്തവല്ല, പിന്തിരിഞ്ഞു പോയിക്കളയാണ്. ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം, വഹും മുഅരിദൂൻ, അവർ സത്യത്തെയും വേദത്തെയും അവഗണിച്ച് കളയുന്നു. ഇതാണ് അവർക്ക് സംഭവിച്ചത്. വേദക്കാരാണെങ്കിൽ ഇങ്ങനെ ആകാൻ പാടുണ്ടോ? ആകാൻ പാടില്ലാത്ത, പക്ഷേ ഇതാണ് അവർക്ക് സംഭവിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. നസീബ്, വിഹിതം അല്ലെങ്കിൽ ഭാഗ്യം, രണ്ട് അർത്ഥം പറയാം. ഇപ്പൊ നസീബും മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം ലഭിച്ചവർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വേദമാകുന്ന സൗഭാഗ്യം ലഭിച്ചവർ എന്നായിരിക്കും നസീബിന്റെ മറ്റൊരാശയം. നമ്മൾ പറയാറില്ല അയാൾ നല്ല നസീബുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ഭാഗ്യവാനാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ഒരാൾക്ക് പടച്ചോൻ വിധിച്ചതേ അയാൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ നിലക്ക് അള്ളാഹു നിശ്ചയിച്ച വിഹിതമാണ് അയാൾക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് കിട്ടിയതിന് കൂടുതൽ കിട്ടുമ്പോൾ അയാൾ നസീബുള്ള ആളാണ് എന്ന് നമുക്ക് തോന്നും. അൽ ബഖറയില് ഈ വാക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടയില് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ എന്താ ഇവരുടെ പ്രശ്നം? അല്ലദീന ഊതു നസീബം മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് വിഹിതം ലഭിച്ചവർ എന്ന് പറയാൻ എന്താ കാരണം? അവർക്ക് മുഴുവൻ വേദവും കിട്ടിയില്ലേ? കുറെ പേപ്പറുകൾ പറഞ്ഞു പോയതാണോ? അങ്ങനല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചത് പഠിച്ചത് പറിച്ചു കളയും. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണോ? എന്താ സംഭവിച്ചത്? പൂർവവേദങ്ങളെല്ലാം അതാത് കാലത്തെ ജനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടതായിരുന്നു, അതിലൊരു സംശയമില്ല. അതാത് കാലഘട്ടത്തിലേക്ക് ആവശ്യമായതൊക്കെ അതിലുണ്ടായിരുന്നു. ആ സമൂഹങ്ങൾക്ക് ആ വേദങ്ങൾ സമ്പൂർണ്ണ വേദവും ശരീഅത്തും തന്നെയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് മതിയായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ വേദങ്ങളും ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ. ഇതിന്റെ വ്യാഖ്യാനമാണല്ലോ, അതിന്റെ പ്രയോഗ തലവുമാണ് എല്ലാ വേദങ്ങളും. എന്നാൽ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത എന്താണ്? സകല വേദങ്ങളുടെയും ലാസ്റ്റ് എഡിഷൻ ആണ്, അവസാനത്തെ പതിപ്പാണ് ഖുർആൻ. ഇനിയൊരു വേദം വരാനില്ല. അതുകൊണ്ട് അന്ത്യനാൾ വരേക്കുമുള്ള സകല മനുഷ്യർക്കും ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളുടെയും അടിത്തറ ഖുർആനിൽ ഉണ്ടാവും. എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാത്തിന്റെയും അസല് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ്. അപ്പൊ പൂർവ്വവേദങ്ങളും ഖുർആൻ തമ്മിലുള്ള വ്യത്യാസം, ഖുർആൻ എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തേക്കും സമ്പൂർണമാണ്. മറ്റു വേദങ്ങൾ അതാത് കാലത്തേക്ക് നിശ്ചിത സമൂഹത്തിന് മാത്രം പൂർണമായ രൂപത്തിൽ അവതരിച്ചതാണ്. അപ്പൊ പൂർവ്വവേദങ്ങൾ ഒന്നും പൂർണ്ണവേദങ്ങളല്ല എന്ന് പറയാം. പൂർവ്വവേദങ്ങളൊന്നും പൂർണ്ണവേദങ്ങളല്ല, എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളതല്ല, അതാത് കാലത്തേക്ക് മാത്രമാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല അവതരിച്ചത്. അപ്പൊ അല്ലദീന ഊത്തു നസീബം മിനൽ കിതാബ് എന്ന് പറയുമ്പോൾ, വേദത്തിൽ നിന്ന് വിഹിതം ലഭിച്ചവർ എന്ന് പറയുമ്പോൾ, കൈകടത്തലുകൾക്ക് ശേഷമുള്ള വേദത്തിലെ ബാക്കി ഭാഗം പൈതൃകമായിട്ട് ലഭിച്ചവർ എന്നൊരു വ്യാഖ്യാനമുണ്ട്. കൈകടത്തലുകൾ സംഭവിച്ചല്ലോ വേദങ്ങളില്, ആ കൈകടത്തലുകൾക്ക് ശേഷമുള്ള വേദത്തിലെ ബാക്കി ഭാഗമാണ് പിന്നീട് വരുന്നവർക്ക് കിട്ടുന്നത്, അതുമാത്രം കിട്ടിയവർ എന്നൊരർത്ഥമുണ്ട്. വേദം ലഭിക്കാൻ സൗഭാഗ്യമുണ്ടായവർ, നസീബിന്റെ മറ്റൊരർത്ഥം അങ്ങനെ. പിന്നെ ലഭിച്ച വേദത്തെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാത്ത ആൾക്കാർ, അങ്ങനെ ഉണ്ടായല്ലോ, ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയാം. ഈ സമീപനം സ്വീകരിച്ചോ? എന്താ കാരണം? പരസ്പര വിദ്വേഷവും പകയും നിമിത്തം ഒരു കൂട്ടർ സ്വീകരിച്ചത് മറ്റേ കൂട്ടർ സ്വീകരിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ. അതിനാൽ അവർക്കിടയിലെ തർക്കങ്ങൾ അവരുടെ തന്നെ വേദം മുഖേന പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വിളിക്കുന്നത്. ഖുർആൻ എവിടെ നിൽക്കട്ടെ, തൗറാത്ത് വെച്ചുകൊണ്ട് പ്രശ്നപരിഹാരം നടത്താം, ജൂത ക്രൈസ്തവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, അല്ലെങ്കിൽ ജൂത സമൂഹത്തിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമവിധികൾ പറഞ്ഞു കൊടുക്കാം എന്ന് നിലക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിലെ ഒരു ജൂത പ്രമാണി, അയാളുടെ മേൽ വ്യഭിചാര കുറ്റം ആരോപിക്കപ്പെട്ടു, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന ആരോപണം ഉണ്ടായി. അപ്പൊ അവര് വിധി തേടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, തൗറാത്തിലുള്ളതിനനുസരിച്ച് വിധി കൽപ്പിച്ചു. അതാണല്ലോ നല്ലത്, അവർക്ക് ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ തൗറാത്ത് അനുസരിച്ച് വിധിക്കാം. അങ്ങനെ തൗറാത്ത് അനുസരിച്ചിട്ട് വിധിച്ചപ്പോ അവര് സ്വന്തം വേദത്തിലെ വിധി തള്ളിക്കളയാ ചെയ്തത്. മുഹമ്മദെ, ഞങ്ങൾ വന്നത് തൗറാത്തിലെ വിധി കേൾക്കാനല്ല, നിന്റെ കയ്യിൽ പുതിയ വല്ലതും ഉണ്ടോന്ന് അറിയാനാണ്. ഇങ്ങനെയാണ് ആ സമയത്ത് അവർ രംഗത്തുവരുന്നത്. കാരണം തൗറാത്തിൽ ശക്തമായ വിധി, ശിക്ഷാവിധി അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനും എളുപ്പമുള്ളത് വല്ലതും കിട്ടുമോ എന്നന്വേഷിച്ചാണ് അവർ വന്നത്. അതിനാൽ സ്വന്തം വേദത്തെ അവർ തള്ളിക്കളയാണ്. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളുടെ ഒരു പാഠശാല സന്ദർശിച്ചു, അവരെ അള്ളാഹുലേക്ക് ക്ഷണിച്ചു. അപ്പൊ ആ സമയത്ത് ജൂത പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഏത് മതത്തിലാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മതത്തിലാണ്. അപ്പൊ അവര് പറയാണ്, ഇബ്രാഹിം ജൂതനായിരുന്നല്ലോ, പിന്നെ താങ്കൾ എങ്ങനെയാണ് ഇബ്രാഹിമിന്റെ മതക്കാരനാണെന്ന് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ തൗറാത്ത് കൊണ്ടുവാ, നമുക്ക് പരിശോധിക്കാം. അപ്പോഴും അവര് സമ്മതിച്ചില്ല. വേദപാഠശാലയാണ്, തൗറാത്ത് അകത്തുണ്ട്, പക്ഷെ എന്നിട്ട് പോലും അതൊന്നും മറിച്ചു നോക്കാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആരായിരുന്നു എന്ന് തൗറാത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കാൻ അവർ സന്നദ്ധമായില്ല എന്നാണ്. ഇങ്ങനെ ചില സംഭവങ്ങൾ ഈ ആയത്തിന്റെ അവതരണ കാരണമായിട്ട് പറയുന്നുണ്ട്. ഇത്തരം പ്രവണതകൾ വളർന്നാണ് പിന്നീട് ദീന് വേറെ ദുനിയാവ് വേറെ എന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തുന്നത്. മുസ്ലിം സമൂഹത്തെയും ഇത് ബാധിച്ചിട്ടില്ലേ? വേദഗ്രന്ഥത്തിലേക്ക് പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. പിൽക്കാലക്കാര് പറഞ്ഞ അഭിപ്രായങ്ങളാണ് പലപ്പോഴും നമുക്ക് മുഖ്യമായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാ? വേദത്തിൽ നിന്ന് മാറി നടക്കുകയാണ്. വേദം സത്യം പറയും, അത് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ എന്തെങ്കിലും മസ്തലകൾ ഉണ്ടോ നമുക്ക് രക്ഷപ്പെടാൻ എന്ന നിലക്കാണ് പലപ്പോഴും ആളുകൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നാണ്. ഇപ്പൊ നിക്കാഹ് ഇസ്ലാമികമായിട്ട് ഉസ്താക്കന്മാരും മഹലിന്റെ ആൾക്കാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ട്, മഹറുണ്ട്, വലിയുണ്ട്, ഇസ്ലാമികമായിട്ടാണ് നടക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് തലാഖിന്റെ ഘട്ടത്തിൽ എത്തുമ്പോഴോ
അപ്പൊ നമുക്ക് ആരും വേണ്ട, നേരെ നമ്മൾ ഭൗതിക കോടതിയെ സമീപിക്കും. ഭൗതിക നിയമത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി മറ്റേയാളെ ചൂഷണം ചെയ്തിട്ട് എന്ത് നേടാൻ പറ്റും, കള്ളക്കേസൊക്കെ കൊടുത്തിട്ട് കാര്യം നേടാൻ ശ്രമിക്കുന്നത് കാണാം. ഇതാണ് വൈരുദ്ധ്യം, ഇതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുമ്പോ തുമ്മയത്തവല്ല ഫരീഖും മിൻഹും വഹും മാരിഖൂൻ, പിന്തിരിഞ്ഞു പോവാണ്, വേദഗ്രന്ഥത്തെ അവഗണിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതിനാൽ വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക രംഗത്തൊക്കെയും നമ്മൾ ഈ ഖുർആൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് വലിയ പരാജയമല്ലേ? റമദാൻ മാസമായപ്പോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ, നമസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്, പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിരന്തരം യാസീനും മറ്റു സൂറകളും ഓതുന്നവരാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ ഖുർആൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഖുർആൻ വേണ്ട, വേറെ ആരെങ്കിലും വല്ലതും പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ നമുക്ക് ഭൗതിക കോടതിയിലേക്ക് പോകാം എന്ന അവസ്ഥയിലേക്ക് നമ്മളും ചെന്നെത്തുന്നില്ലേ? എന്തൊരു ദുരന്തമാണത്, ആലോചിച്ച് നോക്കൂ. അലം തറ, നീ കണ്ടില്ലേ, നീ ചിന്തിച്ചില്ലേ, ഇലല്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, ഊത്തു നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് വിഹിതം നൽകപ്പെട്ടവരായ, യുദ്ദഊൻ, അവർ വിളിക്കപ്പെടുന്നു, ഇലാ കിതാബില്ല, അള്ളാഹുവിന്റെ വേദത്തിലേക്ക് വിളിക്കപ്പെടുന്നു, ലിയഹ്കുമ, വിധികൽപ്പിക്കാൻ വേണ്ടി, ബൈനഹും, അവർക്കിടയിലെ പ്രശ്നങ്ങളിൽ വിധികൽപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ തുമ്മയത്തവല്ല ഫരീഖുമിൻഹും, അപ്പോൾ അവരിൽ ഒരു വിഭാഗം പിന്തിരിഞ്ഞു പോയി കളയുന്നു, വഹും മുഅ്രിളൂൻ, അവർ ആ വേദത്തെയും സത്യത്തെയും അവഗണിച്ചു കളയുന്നവരാണ്. എന്താ ഇതിന്റെ കാരണം? ഇതിനൊരു കാരണം ഉണ്ടാവല്ലോ. അതാണ് അള്ളാഹു തആല 24 പറയുന്നത്, വാലിക്ക, അത്, ബി അന്നഹും, നിശ്ചയം അവർ ആയതുകൊണ്ടാണ്, ഖാലു, അവർ പറഞ്ഞത് കൊണ്ടാണ്. എന്താ പറഞ്ഞത്? ലം തമസ്സനന്നാറു ഇല്ലാ അയ്യാമ മഅദൂദ, ഞങ്ങളെ നരകത്തി എണ്ണപ്പെട്ട നാളുകളല്ലാതെ സ്പർശിക്കുകയില്ല. ഓർക്കുന്നില്ലേ സൂറത്തുൽ ബഖറ 80-81 നമ്മളിത് പഠിച്ചതാണ് അല്ലെ? ലം തമസ്സന, ഞങ്ങളെ സ്പർശിക്കുകയേ ഇല്ല, അന്നാറു, നരകത്തി, ഇല്ല അല്ലാതെ, അയ്യാമൻ, ദിനങ്ങൾ, മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളല്ലാതെ. കാരണം ഞങ്ങൾ സവർണരാണ്, ഞങ്ങൾ ഉന്നതരാണ്, പഠിച്ചവന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങളെ നരകത്തി അങ്ങനെ സ്പർശിക്കൊന്നുമില്ല എന്നൊരു വാദം, അവകാശവാദം അവർ ഉന്നയിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ അത് അവരിൽ എന്തുണ്ടാക്കി? ഞങ്ങൾക്ക് നിയമമൊന്നും ബാധകമല്ല, ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നിയമങ്ങൾ നിർമ്മിക്കും എന്ന അവസ്ഥയിലേക്ക് അവർ മാറിപ്പോയി എന്നതാണ്. അതാണ് അവർക്ക് സംഭവിച്ചാൽ പറ്റും. അങ്ങനെ വഗറഹും ഫി ദീനിഹി മാക്കാനു യഫ്തറൂൻ, വഗറഹും, അവരെ വഞ്ചിച്ചു കളഞ്ഞു, അവരെ വ്യാമോഹത്തിൽ അകപ്പെടുത്തി, ഫി ദീനിഹിം, ദീനിൽ, അവർ ദീനിന്റെ കാര്യത്തില്, മാക്കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചതിനാൽ, ദീനിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, വ്യാമോഹത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു. അവർ തന്നെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ വഴികേടിൽ അകപ്പെട്ടു പോയത് എന്ന് അള്ളാഹു തആല ഉണർത്തുന്നു. നമ്മുടെ സമൂഹത്തിലും പൗരോഹിത്യം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, പല വിധത്തിലുള്ള വ്യാമോഹങ്ങൾക്ക് ആളുകളെ അടിമപ്പെടുത്തുക, എന്നിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുക, അങ്ങനെ എന്താവും? ദീനിന്റെ അസലിൽ നിന്ന് വ്യതിചലിച്ച് എന്തായാലും സ്വർഗം കിട്ടും, ആരുടെങ്കിലുമൊക്കെ ശഫാഅത്ത് ഉണ്ടാവും എന്നൊക്കെയുള്ള തോന്നലിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നശിച്ചു പോകും. ലാലിക്കബി അന്നഹും, അവർ വേദത്തെ വിട്ട് താല്പര്യങ്ങളെ സ്വീകരിക്കാൻ കാരണം, ഖാലു, അവർ പറഞ്ഞതുകൊണ്ടത്രേ, ലൻ തമസ്സന്നാറു, ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കില്ല, ഇല്ല അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളല്ലാതെ. വഗറഹും ഫി ദീനിഹിം മാക്കാനു യഫ്തറൂൻ, വഗറഹും, അവരെ വഞ്ചിച്ചിരിക്കുന്നു, ഫി ദീനിഹിം, അവരുടെ ദീനിന്റെ കാര്യത്തില്, മാക്കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങൾ, ദീനിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, അവരെ വ്യാമോഹത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരുപാട് പഠിച്ചു, അവര് പഠിച്ചവന്റെ ഇഷ്ടക്കാരാണ്, പഠിച്ചവന്റെ മക്കളാണ്, അവര് അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ എണ്ണപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ അവര് പശുക്കുട്ടിയെ ആരാധിച്ചു പോയ ആ നാളുകൾ, അത്രയൊക്കെയാണ് പരമാവധി, അല്ലെങ്കിൽ ഒന്ന് പ്രവേശിച്ച് പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും എന്നൊക്കെ അവർ കരുതിയിരുന്നു എന്നാണ്. അല്ലാഹു തആല എന്നിട്ട് ചോദിക്കുകയാണ്, ഫക്കൈഫ, ഫക്കൈഫ, എങ്ങനെയാണ് അവർ രക്ഷപ്പെടാം അല്ലെ, എന്തൊരവസ്ഥയാണ്, ഫക്കൈഫ, എങ്ങനെ രക്ഷപ്പെടാനാണ്? ഇതാ ജമഅനാഹും, ഇതാ ജമഅനാ, നാം ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഹും അവരെ, ലിയൗമിൻ, ഒരു ദിവസത്തിന് വേണ്ടി, ലാ റൈബ ഫീ, ഒരു സംശയവുമില്ലാത്ത, സംഭവിക്കുമെന്നുറപ്പുള്ള ഒരു ദിനത്തിൽ നാം ഒരുമിച്ച് കൂട്ടിയാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? മാത്രമല്ല, വവുഫിയത് കുല്ലു നഫ്സിൻ മാ കസബത്, വഫാ, പൂർണ്ണമായി നൽകി, വവുഫിയത്, പൂർണ്ണമായി നൽകപ്പെടും, നൽകപ്പെട്ടിരിക്കും, കുല്ലു നഫ്സിൻ, ഓരോ ആത്മാവിനും, ഓരോ വ്യക്തിക്കും, മാ കസബത്, അത് സമ്പാദിച്ചതെന്തോ അത് പൂർണ്ണമായി നൽകപ്പെടും. നന്മയായാലും തിന്മയായാലും, രക്ഷയായാലും ശിക്ഷയായാലും, പൂർണ്ണമായും പ്രതിഫലം നൽകപ്പെടും. വഹും, അവർ, ലാ യുലമൂൻ, ഒരു വിധത്തിലും അക്രമിക്കപ്പെടില്ല, അഥവാ അനീതിക്ക് ഇരയാവുകയില്ല എന്നും അള്ളാഹു വാക്ക് തരികയാണ്. അപ്പൊ സ്വർഗം തങ്ങൾക്ക് തന്നെയാണ് എന്ന വ്യാമോഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു അവര്. അവർ വിചാരണ നാളിനെ കുറിച്ചൊക്കെ എന്താ കരുതിയിരിക്കുന്നത്? നാല് കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതിൽ ഒന്ന്, സകലരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിനം വരാൻ പോകുന്നു, ഉറപ്പാണ് അല്ലെ? ഇതാ ജമഅനാഹും, ഉറപ്പായും ഒരു ദിനമുണ്ട്. ആ ദിനത്തിന്റെ പ്രത്യേകത, ലാ റൈബ ഫി, അത് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നതാണ്. മൂന്നാമത്തേത്, വവുഫിയത് കുല്ലു നഫ്സിൻ മാ കസബത്ത്, ഓരോ ആൾക്കും അയാൾ സമ്പാദിച്ചത് പൂർണ്ണമായി നൽകപ്പെടും, ഒട്ടും ഏറ്റക്കുറച്ചിലുകൾ അതിൽ സംഭവിക്കില്ല. നാലാമത് പറയുന്നത്, വഹും ലാ യുക്തമൂൻ, അവരാകട്ടെ അനീതിക്ക് ഇരയാക്കപ്പെടുകയുമില്ല, നീതി മാത്രമേ അവിടെ പുലരുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ആരോടും അനീതിയില്ലാത്ത ഒരു നാളായിരിക്കും അത്. അങ്ങനെ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ ഫക്കൈഫ, എന്തായിരിക്കും അവസ്ഥ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കും. പടച്ചോൻ ചിന്തിപ്പിക്കുകയാണ്, നമ്മെ കൂടിയാണ് അള്ളാഹു താല ഇവിടെ ചിന്തിപ്പിക്കുന്നത്. അവർക്ക് അങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ചു, നമുക്കോ, നമുക്കും ഇതൊക്കെ സംഭവിച്ചു പോകാം, അതിനാൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന ശക്തമായ ഉണർത്തലാണ്. അപ്പോ ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല വേദസമൂഹത്തെ കുറിച്ച്, അവർക്ക് സംഭവിച്ചു പോയ വൈരുദ്ധ്യങ്ങളും അതുപോലെ തന്നെ വഴികേടുകളെ കുറിച്ചുമാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. ഏതോ ഒരു കൂട്ടരെ കുറിച്ച് പറയല്ല, അവരുടെ പിന്നാലെ നടന്ന നമ്മളും ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നു അല്ലെ? അവർ ഏത് മാളത്തിൽ പ്രവേശിക്കുന്നുവോ അതേ മാളത്തിൽ നിങ്ങളും പ്രവേശിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആരെ കുറിച്ചാണ് റസൂലെ പറയുന്നത്? വേദക്കാരെ കുറിച്ചാണോ? അല്ലാതെ പിന്നെ ആരെയാണ്? അവരേത് മാളത്തിൽ പ്രവേശിച്ചോ അതേ മാളത്തിൽ മുസ്ലിങ്ങളും ഓടിക്കയറും. ഇങ്ങനെ അവരെ അനുകരിച്ചാണ് നമ്മുടെ സമുദായവും പിന്നോട്ട് പിന്നാലെ പോകുന്നതെങ്കിൽ നമ്മളും വഴികേടിൽ അകപ്പെട്ടു പോകും എന്ന് ശക്തമായ താക്കീതാണ്. അതിനാൽ ഖുർആനിന്റെ മാസമായ റമദാനില് നമ്മൾ എടുക്കേണ്ട തീരുമാനം, ഖുർആൻ ആയിരിക്കണം നമ്മുടെ ഭരണഘടന. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നിയമവിധികളൊക്കെയും ഖുർആനാണ്. അതിനാൽ ഖുർആനിലുണ്ടോ? ഇതാണ് എനിക്കറിയേണ്ടത്. സുന്നത്തിലുണ്ടോ അല്ലെ? ഈ അടിസ്ഥാനങ്ങൾ മുൻനിർത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പടച്ച തമ്പുരാൻ ഖുർആനിനോടൊപ്പം സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവണം. പടച്ചവനെ, നിന്റെ കലാമിനെ കൂടുതൽ കൂടുതൽ അടുത്തറിയുമ്പോ സംഭവിച്ചു പോയ അബദ്ധങ്ങളെ കുറിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചറിയുകയാണ് റബ്ബെ. പടച്ചവനെ, അബദ്ധങ്ങളെല്ലാം ശുദ്ധി ചെയ്ത് യഥാർത്ഥ മാർഗത്തിലൂടെ മുന്നേറാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബെ. നിങ്ങളുടെ മുൻഗാമികൾ, മുൻ സമൂഹങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു തരുമ്പോൾ ഉമ്മത്ത് മുസ്ലിമ എന്ന ആദർശ സമൂഹത്തിലും സംഭവിച്ചു പോകുന്ന പല വിധത്തിലുള്ള വഴികേടുകളും ഞങ്ങൾ തിരിച്ചറിയുന്നു റബ്ബെ. അതിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, പലതരത്തിലുള്ള വ്യാമോഹങ്ങളിൽ നിന്നും, കെട്ടുകഥകളിൽ നിന്നും, അത്തരത്തിലുള്ള ചിന്താഗതികളിൽ അകപ്പെട്ട് ആദർശ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബെ. ഖുർആനിനെ ഞങ്ങളുടെ ഭരണഘടനയായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണേ റബ്ബെ. മനസ്സിന്റെ വെളിച്ചമായിട്ട് ഖുർആനിനെ ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ നാഥ. പടച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും കാക്കണേ റബ്ബെ. നിന്നിലേക്ക് ഞങ്ങൾ ഓരോ ദിവസവും കരങ്ങൾ ഉയർത്തി ഈ പുണ്യകരമായ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബെ. പടച്ചവനെ, ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ കാത്തു രക്ഷിക്കണേ റബ്ബെ. പടച്ചവനെ, അത് മുഖേന പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. പടച്ചവനെ, പലരും രോഗാവസ്ഥയിലാണ്, വെന്റിലേറ്ററിലാണ് റബ്ബെ, ആശ്വാസം നൽകണേ നാഥ. പടച്ചവനെ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാക്കണേ റബ്ബെ. മാനസികമായ അസ്വസ്ഥതയുള്ളവരുണ്ട്, സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, സാമൂഹിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ചുറ്റുപാടാണ് റബ്ബെ. എല്ലാം ഉൾക്കൊള്ളുവാനുള്ള സബർ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. കഴിഞ്ഞ ദിവസം US ൽ നിന്ന് ഒരു കുടുംബം ബന്ധപ്പെട്ടിരുന്നു റബ്ബെ. അവർ അവരുടെ മക്കൾക്ക് പല വിധത്തിലുള്ള അലർജിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്, പ്രയാസകരമായ സാഹചര്യമാണ്. റബ്ബെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, ഈ പുണ്യകരമായ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുമ്മ സയ്യിൻ ഖുലൂബന ബിൽ ഖുർആൻ, അല്ലാഹുമ്മ നവ്വിർ അഖ്ലാഖന ബിൽ ഖുർആൻ വർസഖ്ന തിലാവതഹു അനാ അല്ലൈലി വഅത്രാഫ അന്നഹാർ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. السلام عليكم ورحمة الله.